بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹ്മാന്യരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും സത്യദീനിന്റെ പേരിൽ ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. നമ്മൾ ഈ വിശുദ്ധ ദിവസത്തിന്റെ സായാഹ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ഈ മജ്ലിസിൽ, പള്ളിയിൽ, മസ്ജിദിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ പഠിക്കുവാനും പ്രസ്തുത നാമങ്ങളുടെ ആശയങ്ങൾ ഗ്രഹിക്കുവാനുമാണ് ഒരുമിച്ച് കൂടുന്നത്. ഏറ്റവും നല്ലതും ഏറ്റവും ഫലപ്രദവുമായ വിജ്ഞാനമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ. കാരണം ഉണ്മയുടെ ലോകത്ത് ഏറ്റവും വിശിഷ്ടവും ഏറ്റവും ഉത്തമവും അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവുമായി ബന്ധപ്പെട്ടതെല്ലാം ഏറ്റവും ഉത്തമമാണ്, വിശിഷ്ടമാണ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ നാമങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ, അതിന്റെ തേട്ടങ്ങൾ, ആ നാമങ്ങളുടെ നമുക്ക് നേരെയുള്ള വിധികൾ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അല്ലാഹു അൽ മുതക്കബ്ബിർ എന്ന് പറയുമ്പോൾ എന്താണ് ആ നാമം അല്ലാഹുവിന് അർത്ഥമാക്കുകയും തേടുകയും ചെയ്യുന്നത്? നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ അൽ മുതക്കബ്ബിർ എന്ന നാമം മനസ്സിലാക്കുന്നുണ്ട്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതക്കബ്ബിർ. സുബ്ഹാനല്ലാഹ് അമ്മാ യുശ്രികൂൻ. ഇവിടെ അൽ മുതക്കബ്ബിർ എന്ന് അല്ലാഹുവിന്റെ പേര് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മുതക്കബ്ബിർ എന്ന പേര് അർത്ഥമാക്കുന്നത്? പടപ്പുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ഭൂഷണമായ വിശേഷണമല്ല മുതക്കബ്ബിർ എന്നത്. അവന് മുതക്കബ്ബിറാണെന്നാണ് എന്താ അതിന്റെ അർത്ഥം? അവനൊരു അഹങ്കാരിയാണെന്നർത്ഥം. അത് അവന് പ്രശംസയല്ല, പ്രത്യുത അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവന് നാശമാണ്. അവൻ പതിതനും അവൻ നാശഗർത്തത്തിൽ ആപതിക്കുന്നവനാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അൽ മുത്തക്കബ്ബിർ, എന്നാൽ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അൽ മുത്തക്കബ്ബിർ എന്നുള്ള നാമം അത് മഹത്വമാണ്, വിശിഷ്ടമായ ഗുണമാണ്, അത് അള്ളാഹുവിന് വർണ്ണനയാണ്. എന്താണ് അൽ മുത്തക്കബ്ബിർ അർത്ഥമാക്കുന്നത്? അള്ളാഹു എല്ലാ മോശമായതിൽ നിന്നും തിന്മകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഔന്നത്യമുള്ളവനാണ്, പരിശുദ്ധിയുള്ളവനാണ്. അതാണ് മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കുചേർക്കുന്നതിൽ നിന്നും അവന് തുല്യനെ സ്ഥാപിക്കുന്നതിൽ നിന്നും ധന്യനാണ്. അതാണ് അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് അധിപൻ, അവനാണ് എല്ലാത്തിന്റെയും അധികാരി. തക്കബ്ബുർ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ വിശിഷ്ട ഗുണമാണ്. അത് അർത്ഥമാക്കുന്നത് എന്ത്? വിശാലമായ അർത്ഥമാണ്. കുറവുകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് വിശുദ്ധൻ, അതിൽ നിന്ന് ധന്യൻ. അതേപോലെ അവൻ പങ്കുചേർക്കപ്പെടാൻ പാടുള്ളതല്ല, അവനോട് തുല്യന്മാരെ സ്ഥാപിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു മുത്തക്കബ്ബിറാണ്, അതിൽ നിന്നൊക്കെ അള്ളാഹു മഹനീയനാണ്. ഇതേപോലെ അള്ളാഹു അധിപനും സ്വച്ഛാധിപതിയുമാണ്. ഉലകത്തിൽ, ഭൂമിയിൽ സ്വച്ഛാധിപതികൾ കുറേയുണ്ട്, പക്ഷെ അവർക്കൊന്നും ആ വിശേഷണത്തിന് അർഹതയോ യോഗ്യതയോ ഇല്ല. അതിന് അർഹതയും യോഗ്യതയും അൽ മുത്തക്കബ്ബിർ എന്ന പേരുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. പടപ്പുകളിൽ വല്ലവരും അങ്ങനെ സ്വച്ഛാധിപതിയായി നടിച്ചാൽ, അഭിനയിച്ചാൽ, ആളായാൽ അവന്റെ നടുവടിക്കുകയും അവനെ തകർക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയായി ഏറ്റിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കിബിരിയ ഉരിദായി വൽഅബമതു ഇസാരി ഫമൻ നസാനി വാഹിദൻ മിൻഹുമ ഖദഫ്തുഹു ഫിന്നാർ എന്നൊരു റിവായത്തുണ്ട്. അതേപോലെ തന്നെ ഖസംതുഹു എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. എന്താ? മഹത്വവും അതേപോലെ തന്നെ ഞാനെന്ന ഭാവവും അത് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ രിത മേൽവസ്ത്രം, ശിരോവസ്ത്രം, അത് കിബിരിയാണ്. കിബിരിയ എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം. വൽ അമമത്തു ഇസാരി, അധികാരം, മഹത്വം, അത് അള്ളാഹുവിന്റെ ഉടുമുണ്ടാണ്. നാം ഒന്ന് ഉത്തരീയം, മറ്റൊന്ന് ഉടുമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമാണ് എന്നുള്ളതാണ് അതിനർത്ഥം. ഫമൻ നസാനി വാഹിദൻ മിൻഹുമ, വല്ലവരും ഞാനെന്ന ഈ ഭാവത്തിൽ, അതേപോലെ തന്നെ സ്വച്ഛാധിപതി എന്ന വിശേഷണത്തിൽ അള്ളാഹുവിനോട് തർക്കിച്ചാൽ, മത്സരിച്ചാൽ, ഖദഫ്തുഹു ഫിന്നാർ എന്നാണ്, നരകത്തിലേക്ക് ഞാൻ അവനെ എറിയും എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ അവന്റെ നടുവടിക്കും, അള്ളാഹു അവനെ പതിതനാക്കും, വീഴ്ത്തും എന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ പടപ്പുകളിൽ ഒരാൾക്കും ഈ ഒരു ഭാവമോ ധാരണയോ ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ മാത്രം പ്രത്യേകതയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഒരായത്ത് ഓതി. എന്താ ആയത്ത്? വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെ തന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കും. അതാണ് ആയത്ത് അർത്ഥാക്കുന്നത്. വാനങ്ങളെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കും, ഏടുകൾ ചുരുട്ടുന്നത് പോലെ ചുരുട്ടിപ്പിടിക്കും എന്ന് ഹദീസുകളിൽ കാണാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അനൽ ജബ്ബാർ, അനൽ മുത്തക്കബ്ബിർ, അനൽ മലിക്, അനൽ മുതആലി. ഞാനാണ് അൽ ജബ്ബാർ, ഞാനാണ് അൽ മുതക്കബ്ബിർ. മുതക്കബ്ബിർ അതാണ് നമ്മളുടെ വിഷയം. പിന്നെ അനൽ മലിക്, ഞാനാണ് അൽ മലിക്. അനൽ മുതആലി, മുതആലി എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരെയും അതിജയിച്ച് എല്ലാവരുടെ മേലും മേൽക്കോയ്മ നേടി അത്യുന്നതനായവൻ, രാജാവ്, സ്വച്ഛാധിപതി, ഇതൊക്കെ അള്ളാഹുവാണ്. അള്ളാഹു യുമജീദു നഫ്സഹു എന്നാണ്. അൽ ജബ്ബാറാണ് ഞാൻ, അൽ മുതക്കബ്ബിറാണ് ഞാൻ, അൽ മലിക്കാണ് ഞാൻ, അൽ മുതആലിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു തന്നെ പുകഴ്ത്തും, അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ മഹത്വം പറയും എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. അള്ളാഹു പറയാനിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. എത്രമാത്രം മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹി വീണു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി എന്ത് ചെയ്ത് ഈ വിഷയം അവതരിപ്പിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുതക്കബ്ബിർ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അധിപനാണ്, ന്യൂനതകളിൽ നിന്ന് അതീതനായവനാണ്, കുറവുകളിൽ നിന്ന് അത്യുന്നതനാണ്. എല്ലാ അധിപന്മാരും അള്ളാഹുവിന്റെ ആധിപത്യത്തിന് ചുവട്ടിലാണ്. ഒരാൾക്കും ഞാനാണ് കേമൻ വലിയവൻ എന്ന തോന്നലുണ്ടാകാനേ പാടില്ല. അതുകൊണ്ടാണ് നമ്മളോട് അള്ളാഹുവിന്റെ മഹത്വവും വലിപ്പവും പറയാൻ കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ മഹത്വം പറയാനും അള്ളാഹുവിന്റെ വലിപ്പം പറയാനും നമ്മളോട് കൽപ്പിച്ചത്. നമ്മൾ ഇതിനു മുമ്പൊരു ക്ലാസ്സിൽ അതിന്റെ കുറെ സന്ദർഭങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ പറയാം. ഇപ്പ സൂറത്തുൽ മുദ്ദസ്സിറിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ കബ്ബിർ എന്നാണ്. എന്താ കബ്ബിർ എന്നാണ്? അള്ളാഹുവിന്റെ വലിപ്പം പറയാനാണ്, അവന്റെ മഹത്വം പ്രഖ്യാപിക്കാനാണ്. അതെങ്ങനെ പ്രഖ്യാപിക്കുക? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഇപ്പൊ പെരുന്നാൾ സുദിനം വന്നാൽ, ചെറിയ പെരുന്നാൾ ഫിത്ർ പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോ വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, പഠിച്ചവൻ നിങ്ങൾക്ക് ഹിദായത്ത് ഏകിയതിനാൽ, വലി തുക്കബ്ബിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വം പ്രഘോഷിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ തക്ബീറിനെ മുഴക്കുന്നത് പെരുന്നാളായാൽ, അല്ലേ? അതേപോലെ തന്നെ ബലിപെരുന്നാളായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് കനിഞ്ഞ ബലിമൃഗങ്ങളുടെ പേരിൽ വലി തുക്കബ്ബിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വം വലിപ്പം അത് പ്രഘോഷിക്കാൻ. ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്, ഏറ്റവും വലിയത് അള്ളാഹുവാണ്, ഏറ്റവും മഹത്വം കൂടിയവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അത് പ്രഖ്യാപിക്കുക എന്നുള്ളത് ശറാക്കി നമ്മളുടെ മേൽ. നമ്മൾ ഓരോ നിസ്കാര ശേഷവും മഗ്രിബ് നിസ്കരിച്ച് എത്ര പ്രാവശ്യം തക്ബീറലി? 33 പ്രാവശ്യം തക്ബീറലി. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ജലീലേ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ അള്ളാഹു അക്ബർ പറയും, അല്ലേ? ബാങ്ക് വിളി കേട്ട് എത്ര തവണ അള്ളാഹു അക്ബർ പറഞ്ഞ്? ബാങ്കിൽ പറയപ്പെട്ട ലഫ്ദുകളിൽ ഏറ്റവും കൂടുതൽ ഏതാ? ബാങ്കിൽ പറയപ്പെട്ട ലഫ്ദുകളിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അതാണ് കൂടുതൽ. ബാക്കിയുള്ള ലഫ്ദുകളൊക്കെ എന്താണ്? കുറവാണ്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ല ഇലാഹ രണ്ട് പ്രാവശ്യമാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ രണ്ട് പ്രാവശ്യമാണ്. എന്നാൽ ബാങ്ക് വലി നോക്കൂ നിങ്ങൾ, അതിന്റെ തുടക്കത്തിൽ 4 തവണ അള്ളാഹു അക്ബർ, അല്ലെ? ബാങ്കിന്റെ ഒടുവിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? അപ്പോ മൊത്തം 6 തവണ അള്ളാഹു അക്ബർ ആവർത്തിച്ചു ബാങ്കിൽ. ഇഖാമത്തിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ലഫ്ള ഏതാണ്? അത് അള്ളാഹു അക്ബറാണ്, 4 തവണ. എന്തിനാ? ഇതേപോലെ പല സന്ദർഭങ്ങളും അള്ളാഹു അക്ബർ എന്ന് പ്രഘോഷിക്കുവാൻ നമ്മളോട് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ആശ്ചര്യകരമായ വല്ലതും കേട്ടാൽ ഉടനെ അള്ളാഹു അക്ബർ എന്ന് പറയായിരുന്നു. യാത്രയിൽ, യാത്ര ഒരു ഉയർന്ന സ്ഥലങ്ങളിലേക്കാണ് എങ്കിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നാണ്. മൃഗങ്ങൾ അറക്കുമ്പോൾ അള്ളാഹു അക്ബർ, ബിസ്മില്ലാഹി, അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി അറത്തിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? നിസ്കാരത്തിൽ, നിസ്കാരത്തിൽ ഓരോ നിസ്കാരവും എത്ര തക്ബീറ, തക്ബീറത്തിൽ ഇഹ്റാം, അള്ളാഹു അക്ബർ തക്ബീറത്തിൽ ഇഹ്റാം, അതുകൊണ്ട് നിസ്കാരം തുടങ്ങാവൂ, അതില്ലാതെ നിസ്കാരം സാധുവല്ല, ശരിയാവൂല. പിന്നെ എത്ര തക്ബീറുകളാ? ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക് നഖൽ ചെയ്യുമ്പോ, ഇൻതിഖാൽ ചെയ്യുമ്പോ നിന്ന് നിസ്കരിക്കുക, റുക്കുവിൽ പോകുമ്പോ അള്ളാഹു അക്ബർ അല്ലെ, റുക്കുവിൽ നിന്ന് എഴുന്നേറ്റ് അപ്പൊ സമീഉ അല്ലാഹു ലിമൻ ഹമിദ, പിന്നെ സുജൂദിൽ പോകുമ്പോ അള്ളാഹു അക്ബർ, സുജൂദിൽ നിന്ന് ഉയരുമ്പോ അള്ളാഹു അക്ബർ, അങ്ങനല്ലേ നാല് റക്അത്തുള്ള നിസ്കാരം നിസ്കരിക്കുമ്പോ 22 തവണ അള്ളാഹു അക്ബർ ആവർത്തിക്കുന്നുണ്ട്. എല്ലാ നിസ്കാരങ്ങളും, സുന്നത്ത് നിസ്കാരമായാലും ഫർദ് നമസ്കാരമായാലും അള്ളാഹു അക്ബറിന്റെ എണ്ണം എത്രയാണ് നമ്മൾ കണക്കാക്കിയിട്ടില്ല, മനസ്സിലെ? അത് നമ്മളൊന്ന് എണ്ണുമ്പോഴാണ് 5 വക്ത നിസ്കാരങ്ങളുടെ ശേഷം 33 തവണ വീതം, ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ, പിന്നെ ബാങ്കിൽ അള്ളാഹു അക്ബർ, ഇഖാമത്തിൽ അള്ളാഹു അക്ബർ, നിസ്കാരത്തിൽ ഒരു റുക്നിൽ നിന്ന് മറ്റൊരു റുക്നിലേക്ക് ഇൻതിഖാൽ ചെയ്യുമ്പോൾ അള്ളാഹു അക്ബർ, ഇങ്ങനെ എത്ര തവണയാണ് അക്ബർ ചൊല്ലണത്, തക്ബീർ ചൊല്ലണത്? എന്തുകൊണ്ട് തക്ബീറിനെ വിവിധം ഷറാക്കി? അള്ളാഹുവിന്റെ മഹത്വം അത് പ്രഖ്യാപിക്കാനും അള്ളാഹുവിന്റെ വലിപ്പം അത് ഘോഷിക്കുവാൻ തക്ബീറിലൂടെ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തക്ബീറിന്റെ മഹത്വം അറിയിക്കുന്ന ഒരു സംഭവം ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് ഇവിടെ നടക്കും എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? സമയത്തും ബി മദീനത്തിൻ ജാനിബും മിൻഹാ ഫിൽ ബർ വജാനിബും മിൻഹാ ഫിൽ ബഹർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പട്ടണത്തെ കുറിച്ച് പറയുന്നു, നാടിനെ കുറിച്ച്. ആ നാടിന്റെ പ്രത്യേകത, അതിന്റെ ഒരു ഭാഗം കരയിലാണ്, മറ്റൊരു ഭാഗം കടലിലാണ്. അപ്പൊ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു നാട്, തുർക്കിയുടെ പശ്ചിമ ഭാഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സാഅതു ഹത്താ യഗ്സൂഹ 70 അൽഫ മിൻ ബനി ഇസ്ഹാഖ് ഫഇദ ജാഊഹ നസലു ഫലം യുഖാതിലു ബിസിലാഹിൻ വലം യർമു ബിസഹ്മിൻ. അതിനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകും, അവിടെ റോമാക്കാരായിരിക്കും, റോമാക്കാരുടെ കീഴിലായിരിക്കും ആ നാട്, റോമാക്കാരോടായിരിക്കും മുസ്ലിം യുദ്ധത്തിന് പോവുക. ആ നാടിനെ അന്ത്യനാളോടനുബന്ധിച്ച് നടക്കുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടുള്ള ഒരു യുദ്ധമാണത്. ആയുധം കൊണ്ട് പോരടിച്ചിട്ട് കീഴ്പ്പെടുത്തൂല, അൺപെയ്ത് പോരടിച്ച് കീഴ്പ്പെടുത്തൂല, പിന്നെയോ അതിനെ കീഴ്പ്പെടുത്തുന്ന ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ്. മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതിന്റെ രണ്ടാലൊരു ഭാഗം മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയും, അപ്പൊ അതിന്റെ മറ്റേ ഭാഗവും കീഴ്പ്പെടുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അതിൽ പ്രവേശിച്ച് യുദ്ധാർജിത സ്വത്തുക്കൾ ശേഖരിക്കും. യുദ്ധാർജിത സ്വത്ത് ശേഖരിക്കുമ്പോഴായിരിക്കും ഒരു വിളിയാളം കടന്നു വരുന്നത്. ആ വിളിയാളം ഇന്ന ദജ്ജാല ഖദ് ഖറജ്, ദജ്ജാല് പുറപ്പെട്ടിരിക്കുന്നു എന്ന വിളിയാളായിരിക്കും. അതോടുകൂടി യുദ്ധാർജിത സ്വത്ത് ശേഖരിക്കുന്ന മുസ്ലിമീങ്ങൾ അത് അവസാനിപ്പിച്ചിട്ട് മടങ്ങുമെന്നാണ്. കാരണം എന്താ? ദജ്ജാല് പുറപ്പെട്ടാൽ പിന്നെ ഇനി അന്യനാളിന്റെ വലിയ അടയാളങ്ങളുടെ സംഭവ്യത അതിന്റെ തുടർക്കഥയാണ് പിന്നെ, അല്ലെ? അതാണ്. അപ്പൊ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിൽ ഒരു നാട് വിജയിച്ചടക്കപ്പെടുമെന്നാണ്. അപ്പോ അന്ത്യനാളിന്റെ അലാമത്ത് എന്നോണം, അടയാളം എന്നോണം. അവിടെ ഹദീസ് നമ്മളെ അറിയിക്കുന്നത് എന്താ? ഹദീസ് അറിയിക്കുന്നത് തക്ബീറിന്റെ മഹത്വം, അതിന്റെ വലിപ്പമാണ്. തക്ബീർ അള്ളാഹുവിന്റെ മഹത്വം പറച്ചിലാണ്, അള്ളാഹുവിന്റെ വലിപ്പം ഘോഷിക്കലാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അൽ മുതകബ്ബിർ, അള്ളാഹുവാണ് മഹാൻ, അള്ളാഹുവാണ് വലിയവൻ, അള്ളാഹു ആകുന്നു അധിപൻ. ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അള്ളാഹു അവൻ പവിത്രനാകുന്നു, വിശുദ്ധനാകുന്നു, മുതകബ്ബിർ. അത് നമ്മൾ അള്ളാഹു അൽ മുതകബ്ബിർ എന്നുള്ള നാമത്തെ മനസ്സിലാക്കുമ്പോൾ പ്രഥമമായി പ്രധാനമായി മനസ്സിലാക്കേണ്ട ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് പടച്ചോന്റെ ഈ ഒരു പ്രത്യേകത, പടച്ചവനുള്ള ഈ ഒരു പ്രത്യേകത ഇത് നമുക്കുണ്ടാകാൻ പാടില്ല. അത് പടച്ചവന് മാത്രമുള്ള പ്രത്യേകത. അള്ളാഹുക്കുള്ള ചില ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നത് അള്ളാഹ് ഏറെ ഇഷ്ടമാണ്. ഇപ്പൊ റഹ്മത്ത് കാരുണ്യം അല്ലേ, റഫത്ത് ആർദ്രത, ഇങ്ങനെയുള്ള അള്ളാഹിന്റെ ഗുണങ്ങൾ കുറേയുണ്ട്. ആ ഗുണങ്ങളുള്ളവരായിട്ട് നമ്മൾ കാരുണ്യവാന്മാരായി ആർദ്രതയുള്ളവരായി കനിവുള്ളവരായൊക്കെ നമ്മൾ ജീവിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ് നമ്മൾ എന്താ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ചില ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ ഒരിക്കലും പടപ്പുകൾക്ക് ഭൂഷണമല്ലാതെ അള്ളാഹുവിന് മാത്രം ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. അതിൽ പെട്ടതാണ് എന്ത്? മുത്തക്കബിർ എന്ന പേര് അർത്ഥമാക്കുന്ന ഗുണം, ഞാൻ എന്ന ഭാവവും അതേപോലെ തന്നെ ഞാനാണ് അധിപൻ എന്ന തോന്നലും വലിപ്പം നടിക്കലും മഹത്വം പറയലും, ഇത് നമ്മൾ പടപ്പുകൾക്ക് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽക്ക് ഒരിക്കലൊരു ചങ്ങാതി വന്ന്, ആ ചങ്ങാതി വന്നിട്ട് അഹങ്കരിച്ച്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്തിന്റെ പ്രവാചകനാണ്, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, അതുകൊണ്ട് തന്നെ അവിവേകികളുടെ പെരുമാറ്റങ്ങളോടൊക്കെ റസൂലുള്ളാഹി വളരെ സൗമ്യതയിലാണ് പ്രതികരിക്കുക, വളരെ സൗമ്യതയിൽ. അവിവേകികൾ എന്ത് ചെയ്താലും അവിവേകത്തിൽ ഒരിക്കലും റസൂലിനെ തിരിച്ചടിക്കൂല, വികാരത്തിൽ പ്രതികരിക്കൂല. പ്രത്യുത റസൂലുള്ളാഹി തീർത്തും ശാന്തമായിരിക്കും, വിവേകപൂർവ്വമായിരിക്കും. പക്ഷെ ഒരു അഹങ്കാരി വന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ രൂക്ഷമായിട്ടാണ് അയാളോട് പ്രതികരിച്ചത്. ഹദീസ് ഇപ്രകാരമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംറ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാ റജുലുൻ മിൻ അഹ്ലിൽ ബാദിയ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണ്. അപ്പൊ ഗ്രാമീണതയിൽ നിന്നൊരു ആറാബി വന്നു, ബദൂ വന്നു. അലൈഹി ജുബ്ബത്തുൻ സിഹാനിൻ മസ്റൂറത്തും ബി അദീബജ്, അയാള് നല്ല കടും വർണ്ണമുള്ള ഒരു ജുബ്ബ ധരിച്ചിരുന്നു, അതിന്റെ കെഫും ബട്ടനൊക്കെ പട്ടിന്റേതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും, ഒരു അറാബി നല്ല ഒരു കടും വർണ്ണമുള്ള ജുബ്ബ ധരിച്ച്, ആ ജുബ്ബയുടെ പ്രത്യേകത അതിന്റെ കെഫും അതേപോലെ ബട്ടനൊക്കെ പട്ടിനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്നിട്ട് അയാൾ വന്നിട്ട് ഈ വേഷവിധാനത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ആളുകളോട് പറയുന്നത്, ഇന്ന സാഹിബക്കും ഹാദാ ഖദ് വദാ കുല്ല ഫാരിസിൻ ഇബ്നു ഫാരിസ് വയുരീദു അൻ യദാ കുല്ല ويرفع كل راع ابن را എന്താണ്ട നിസ്രാസ്രമ തങ്ങൾ ചൂണ്ടിട്ട് ആളുകളോട് പറയാനാണ്, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ എന്ന മുഹമ്മദ് നബി എല്ലാ അശ്വഭടന്മാരെയും ഇകഴ്ത്തുവാനും എല്ലാ ആട്ടിടയന്മാരെയും ഉയർത്തുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്, അശ്വഭടന്മാർ അവരെ നിലത്തിരുത്താനും ആട്ടിടയന്മാരെ ഉയർത്താനുമാണ് നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ് ഉദ്ദേശിക്കുന്നതെന്ന് സഹാബത്തിനോട്. അതൊരു ഭയങ്കര അഹങ്കരിച്ച വർത്താനാണ്, ഇക്കോലത്തിൽ വന്നിട്ട് പറയുന്നതാണ്. ഉയർത്തേണ്ടവരെ ഇകഴ്ത്താനും ഇകഴ്ത്തേണ്ടവരെ ഉയർത്താനുമാണ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നതെന്നാണ് അയാളെ പറഞ്ഞത്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അയാൾ പറഞ്ഞപ്പോ ഹദീസിൽ കാണാം, ഫഅഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി മജാമിഉ ജുബ്ബതിഹി എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പെട്ടെന്ന് കൂട്ടിപ്പിടിച്ചു എന്നാണ്, ജുബ്ബ ഇവിടെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അല അറ അലൈക ലിബാസമല്ല യഖിൽ, ബുദ്ധിശൂന്യന്റെ വസ്ത്രം നിങ്ങളുടെ മേൽ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, അതായത് നിങ്ങൾ ധരിച്ച വസ്ത്രം ഒരു ബുദ്ധിയുള്ള ധരിക്കേണ്ട വസ്ത്രമാണ്, പക്ഷെ നിങ്ങളുടെ ഈ വർത്താനം ബുദ്ധിശൂന്യന്റെ വർത്താനാണ്. ഒരു അവിവേകിയുടെ വർത്താനാണ് ഈ വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ പറയുന്നത്. കണ്ടാ ടിപ്ടോപ്പാണ് ആള്, പക്ഷേ വർത്താനം 5 വയസ്സൊക്കെ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു. ഇവിടെ ഞാൻ നമ്മൾ ഈ ഹദീസിനെ തുടർച്ചയുണ്ട് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ സാധാരണ അറാബികൾ വന്നിട്ട് റസൂലുള്ളാഹിനെ പിടിച്ചു വലിക്കലാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരും, എന്നിട്ട് പറയും മുഹമ്മദ് അള്ളാഹുവിന്റെ സമ്പത്ത് ഉണ്ട് നിങ്ങളെടുത്ത്. ഇതാ രണ്ട് ഒട്ടകം, ഇതിമേക്ക് കയറ്റിയാക്കി കുറച്ച് സമ്പത്ത് തരണം. ഒട്ടകത്തെ കൊണ്ടു നിർത്തിയിട്ട് മൂപ്പരെ സ്വത്ത് അവിടെ ഉള്ളത് പോലെ പറയാം. അത് പറയലെങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വലിച്ചിട്ടാണ്, ഇങ്ങനെ പിടിച്ചും വലിച്ചിട്ട് എടുത്തുകൊണ്ട് നിന്നിട്ടാണ് വിടും, എന്നിട്ട് പറയും തരണം. അപ്പൊ അവർക്ക് അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും ദേഹോപദ്രവം റസൂലുള്ളാഹിക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് റസൂലുള്ള പ്രതികരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒരിക്കലും പ്രതിക്രിയക്ക് വിധേയനാക്കൂല. അതുകൊണ്ട് അറാബികൾക്കറിയാം. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ ഒരു അറാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അറാബി രണ്ടൊട്ടകങ്ങളെ കൊണ്ടു നിർത്തി, എന്നിട്ട് പറയാണ് മുഹമ്മദ് രണ്ടൊട്ടകങ്ങൾ ഇതാ, കുറച്ച് സ്വത്ത് അതിമ കയറ്റിയേക്കണം. നിങ്ങളുടെ സ്വത്തും ചോദിക്കണില്ല, നിങ്ങളുടെ വാപ്പാന്റെ സ്വത്തും ചോദിക്കണില്ല. റസൂലിനോട് പറയാണ് അള്ളാന്റെ സ്വത്ത് നിങ്ങളെടുത്തിണ്ട്, അതാണ് തരേണ്ടതെന്ന്. അതിങ്ങനെ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഒരു വസ്ത്രം ധരിച്ചിരുന്നു, ഈ കരക്ക് കസവുള്ള വസ്ത്രം, അത് കൂട്ടി പിടിച്ചിട്ട് വലിച്ചടി വിട്ടിട്ടാണ് ചോദിച്ചത്. അത് റസൂലിന്റെ കഴുത്തിൽ മുറിവുണ്ടാക്കി അപ്പൊ റസൂൽ അയാളോട് പറഞ്ഞു സ്വത്ത് അള്ളാന്റെതാണെങ്കിലും ഞാൻ അള്ളാന്റെ ദാസനാണ്, നിങ്ങൾ എന്ത് പണിയായി കാണിച്ച്? അപ്പൊ അയാൾ പറയാണ് ബോധപൂർവ്വം തന്നെ ചെയ്തത്, നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു ചെയ്യൂല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. സ്വന്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികാരം ചോദിക്കൂല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ അപ്പൊ അറബികൾക്കറിയാം. അപ്പൊ റസൂൽ ചിലപ്പോ തങ്ങൾ അയാൾ ചോദിച്ച അയാൾക്ക് കൊടുത്ത് വിട്ട് എന്നുള്ളതാണ് സംഭവം. ശരിയായി വിചാരിക്കപ്പെടുന്ന സംഭവം ഇതാണ് പതിവ്. പക്ഷെ ഈ പതിവ് പിന്നെ വിപരീതമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, ഈ മനുഷ്യൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ അയാളുടെ ജുബ്ബി വസ്ത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഡ്രസ് കോഡൊക്കെ തിരക്കടില്ല, പക്ഷെ വർത്താനം ബോധശൂന്യമായ വിവരശൂന്യമായ വർത്താനമാണെന്ന് പറഞ്ഞു. കണ്ടോ എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇങ്ങനെ പെരുമാറാത്ത പ്രവാചകൻ ഇങ്ങനെ പെരുമാറിയത്? അത് അയാളുടെ ആ അഹങ്കാരത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ്, അഹങ്കാരത്തിന് ചികിത്സയാണ്. നമ്മൾ മനസ്സിലാക്കും വേണം അഹങ്കരിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കാരുണ്യവാനായ പ്രവാചകനാണ്, എന്നിട്ടും ഒരു അഹങ്കാരിയെ റസൂലുള്ളാഹി ചെയ്തില്ല, സമ്മതിച്ചില്ല എന്നുള്ളതാണ്. എന്താ തിരുനബി അവിടെ സഹാബത്തിനോട് ഉണർത്തിയത്? അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വസിയത്താണ്. തിരുനബി അവിടെ വെച്ച് ആ സദസ്സിൽ വെച്ച് പറയാണ് ഇന്ന നബിയല്ലാ നൂഹൻ ലമ്മ ഹദറതുൽ വഫാ ഖാല ലി ഇബ്നിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നായപ്പോ മക്കളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നി ഖാസുൻ അലൈക്കൽ വസിയ, ഞാൻ നിങ്ങൾക്കൊരു വസിയത്ത് വിവരിച്ചു തരികയാണ്. ചില റിപ്പോർട്ടുകളിൽ ഞാൻ നിങ്ങൾക്ക് വസിയത്തിന്റെ വിഷയത്തിൽ പുറവ് വരുത്തിയവനാണ് മക്കളെ, അതുകൊണ്ട് ഞാൻ വസിയത്ത് പറയാണ് എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. ഏതായാലും വസിയത്ത് പറയാണ്. എന്താ വസിയത്ത്? ആമുറുക ബിസ്നതൈൻ വ അൻഹാക അനിസ്നതൈൻ, മകനോട് പറയാണ് രണ്ട് കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കണ്, രണ്ട് കാര്യം ഞാൻ നിന്നോട് വിരോധിക്കണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മരണവേളയിൽ തന്റെ മകനോടുള്ള വസിയത്താണ്. എന്നിട്ട് എന്താ രണ്ട് കാര്യം കൽപ്പിച്ചത്? ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ് فإن السماوات السبع والأراضين السبع لو وضعت في كفة ووضعت لا إله إلا الله في كفة رجحت بهن لا إله إلا الله. കൽപ്പിക്കണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചോളി മകനോട് പറയാം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് രണ്ട് തട്ടുള്ള ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു, ആകാശങ്ങളെയും ഭൂമിയെയും തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച തട്ട് അത് കനം തൂങ്ങി നിൽക്കും എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ടായി മകനോട്. പിന്നെ കൽപ്പിക്കുന്നത് എന്താ? വസുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളതാണ് കൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ ചൊല്ലിക്കോളി. فانها صلاه كل شيء وبها يرزق الخلق. سبحان الله وبحمده نചൊല്ലിക്കോ മകനോട് നൂഹ് അലൈഹിസ്സലാത്തു വസല്ലം പറയാണ്. കാരണം എല്ലാ വസ്തുക്കളുടെയും തസ്ബീഹ് അതാണ്, എല്ലാ വസ്തുക്കളുടെയും തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും അന്നം നൽകപ്പെടുന്നത്, ഭക്ഷണം ഉപജീവനം ആയിട്ടുള്ള കനിയപ്പെടുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? എല്ലാ വസ്തുക്കളുടെയും തസ്ബീഹ് ഉണ്ട്, സലാത്ത് ഉണ്ട് അല്ലേ, എല്ലാ വസ്തുക്കൾക്കും സലാത്ത് ഉണ്ട്. അതെന്താ? അത് സുബ്ഹാനല്ലാഹി വബിഹംദി എന്നുള്ള തസ്ബീഹാണ്. വൈമിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി. ഈ ഉലകത്തിൽ ഒരു വസ്തുവില്ല അള്ളാഹുവിന്റെ തസ്ബീഹിനെ ഹംദോടുകൂടി പ്രഖ്യാപിക്കാതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂകമായി നിൽക്കുന്ന ഇതിന്റെ ഒന്നും തസ്ബീഹ് നമുക്കറിയില്ല. പക്ഷേ ഈ ഉലകത്തിൽ എന്തൊക്കെയുണ്ടോ മൂകമായിട്ടാണ് നമ്മളെ കാണുന്നത്. മലകൾ, മരങ്ങൾ, അതേപോലെ തന്നെ ഈ സൃഷ്ടി ചരാചരങ്ങളെല്ലാം അവക്കൊക്കെ സലാത്തുണ്ട്. അവയുടെയൊക്കെ സലാത്ത് എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള തസ്ബീഹാണ്. മാത്രമല്ല അതുകൊണ്ടാണ് വബിഹായി ഉർസഖുൽ ഖൽഖ് പടപ്പുകൾക്ക് അന്നം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിത്യജീവിതത്തിൽ എന്ത് വേണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ അതുണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് റസീദ് നമുക്ക് വേണം, അത് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അന്നം കിട്ടുക, നമ്മൾ വിചാരിക്കാത്ത നിലക്ക്. അതാണ് ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയുന്നത്, വബിഹായി ഉർസഖുൽ ഖൽഖ് സുബ്ഹാനല്ലാഹി വബിഹംദി കൊണ്ടാണ് പടപ്പുകൾക്ക് അന്നം കനിയപ്പെടുന്നത്. എന്നിട്ട് മകനോട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൻഹാക അനി ശിർക് വൽ കിബർ. രണ്ട് കാര്യങ്ങൾ കൽപ്പിക്കുന്നതാണ് അല്ലെ? കൽപ്പിച്ചത് എന്താ? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് സുബ്ഹാനല്ലാഹി വബിഹംദി. രണ്ട് കാര്യങ്ങൾ വിരോധിക്കുന്നതാണ്. ഏതാ വിരോധിച്ചത്? അതാണ് ഒന്ന്, അൻഹാക അനി ശിർക് ശിർക്കാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. രണ്ടാമത്തെ എന്താ? വൽ കിബർ അഹങ്കാരം, ഷിർക്കും അഹങ്കാരവും. അതിനെ രണ്ടെയും ചോദിച്ചു. നോക്കി, നിങ്ങൾ ഷിർക്കിനോട് ചേർത്ത് പറഞ്ഞാല് അഹങ്കാരത്തെ, ഗൗരവമേറിയ പാപങ്ങളാണ് രണ്ടും എന്നുള്ളത് ആ ചേർത്ത് പറയൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നു എന്നാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറഞ്ഞത്. അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, അതേപോലെ തന്നെ അഹങ്കരിക്കൽ, ഞാൻ എന്ന ഭാവത്തിൽ നിഗളിക്കൽ, അത് പാടുള്ളതല്ല. അത് അള്ളാഹു സുബ്ഹാന വതാലന്റെ പ്രത്യേകതയാണ്. ഞാൻ എന്ന ഭാവം, മഹത്തം എനിക്കെന്ന ഭാവം, അള്ളാഹു അൽ മുത്തക്കബ്ബിർ ആകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിൽ വെച്ച് പറയല്ലേ? ഏത് സദസ്സിൽ വെച്ച്? ഒരു വ്യക്തി അഹങ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നടത്തിയ ഉത്ബോധനാണ്. അപ്പൊ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പേടി, പേടി റസൂലിനെ പറഞ്ഞപ്പോ. അപ്പൊ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, റസൂലെ ഷിർക്ക് ഞങ്ങൾ മനസ്സിലാക്കിയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, പക്ഷെ ഈ കിബർ എന്താണ്? കിബർ എന്താണ്? അപ്പൊ കുറെ ചോദ്യങ്ങൾ അവര് റസൂലുള്ളാഹിനോട്. അയ്യകൂന ലി അഹദിനാ അലാനി ഹസനതാനി ലഹുമാ ശിറാകാനി ഹസനതാൻ. ഒരു മനുഷ്യന് നല്ല ഒരു ചെരുപ്പ്, ആ ചെരുപ്പിന് നല്ല രണ്ട് വാറ്, ഇത് കിബറാ? അവർ ചോദിക്കാണ്. അപ്പൊ റസൂൽ തങ്ങൾ പറഞ്ഞു, അത് കിബറല്ല. അപ്പൊ ചോദിക്കാണ്, നല്ലൊരു വസ്ത്രം ഞങ്ങൾ ഒരാൾക്ക് ഉണ്ടാകലാണോ കിബർ? അപ്പോൾ റസൂൽ തങ്ങൾ പറഞ്ഞുല്ല, അതുമല്ല. അപ്പൊ അടുത്ത ചോദ്യം, ഹുവായി ഒരാൾക്കൊരു നല്ല വണ്ടി, ഒരു വാഹനം സഞ്ചരിക്കാൻ ഉണ്ടാകലാണോ കിബർ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, അല്ല. അപ്പൊ ചോദ്യം, അഫഹുവായി യകൂനലി അഹദിന അസ്ഹാബു യജ്ലിസുന ഇലൈ, ഒരാൾക്ക് കുറെ കൂട്ടുകാരുണ്ട്, അവരോട് തിരിഞ്ഞ് സംസാരിക്കാൻ വർത്തമാനം പറയാൻ, അതാണോ കിബർ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞതൊന്നും കിബർ അല്ല. പിന്നെ എന്താണ് കിബർ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, അൽ കിബർ സഫഹുൽ ഹഖ് വഗംസുൻ നാസ്, അല്ലെങ്കിൽ അൽ കിബർ ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. സത്യത്തെ തമസ്കരിക്കലും ജനങ്ങളെ നിസ്സാരവൽക്കരിക്കലും, ഇതാണ് കിബർ. ജനങ്ങളെ നിസ്സാരവൽക്കരിക്കൽ, സത്യത്തെ തമസ്കരിക്കും അഹങ്കാരി, ജനങ്ങളെ നിസ്സാരവൽക്കരിക്കും അഹങ്കാരി. എപ്പോഴാ നിസ്സാരവൽക്കരിക്കുക? ഞാനാണ് ആള് എന്ന് ധരിക്കുമ്പോ മറ്റവനൊക്കെ എന്തായിരിക്കും? ഇവന് പുല്ലായിരിക്കും, ചെറുതായിരിക്കും അല്ലെ? മലമുകളിൽ നിന്ന് വിദൂരതയിൽ ആളുകളെ ദർശിക്കുന്നവനെ പോലെ, മലന്റെ മുകളിൽ നിന്നിട്ട് ഒരു തന്നെ വിദൂരതയിൽ ആളുകളെ കാണുന്നത് എങ്ങനെയാണ്? ചെറു പ്രാണികളെ പോലെയാണ് അല്ലെ? അഹങ്കാരിയുടെ ഉദാഹരണം അതാണ്. മലന്റെ മുകളിൽ നിന്നിട്ട് താഴ്വാരത്തിലുള്ള ആളുകളെ ചെറുതായി കാണുന്നവരെ പോലെയാണ് അഹങ്കാരി. എല്ലാവരും ചെറുതായിരിക്കും അവന്റെ ദൃഷ്ടിയിൽ. പക്ഷെ അവൻ മനസ്സിലാക്കണം, ആ ആളുകൾ ഓനെ കാണുന്നത് അങ്ങനെ തന്നെയാണ്, മലന്റെ മുകളിൽ പ്രാണിയായിട്ട് അവനെ കാണുന്നത്. മനസ്സിലായില്ലേ? അത് അഹങ്കാരിക്ക് തോന്നൂല, അങ്ങനെ തോന്നണം ശരിക്കും. ഇവിടെ നമ്മുടെ വിഷയം ഈ ഔദത്യഭാവം, ഞാനെന്ന ഭാവം, മഹത്തം നടിക്കൽ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ പ്രത്യേകതയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു അൽ മുതകബ്ബിർ. ആരെങ്കിലും പടപ്പുകൾ അങ്ങനെ ധരിക്കുന്നു എങ്കിൽ അത് മൗഢ്യമാണ്, അത് തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ വീഴ്ത്തും എന്നുള്ളതാണ്. ബഹുദൈവ വിശ്വാസികൾ അങ്ങനെയായിരുന്നു, അഹങ്കാരത്തിന്റെ വാക്താക്കൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാ യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ അവർ അഹങ്കരിക്കുമായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ അഹങ്കരിക്കുമായിരുന്നു. ആര്? ബഹുദൈവ വിശ്വാസികൾ. മാത്രമല്ല അഹങ്കരിച്ചുകൊണ്ട് അവർ പ്രതികരിക്കും. ആ ജഅലൽ ആലിഹത ഇലാഹ വാഹിദ, കുറെ ഇലാഹുകൾ ഉണ്ടായിരുന്നു, മുഹമ്മദ് പൊരട്ട ഇലാഹാക്കിയ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം അഹങ്കരിച്ചുകൊണ്ട്. അപ്പൊ ആ ബഹുദൈവ വിശ്വാസികളുടെ നിഗളിപ്പിന്റെ സ്വഭാവം അതൊരു വിശ്വാസിക്ക് ഭൂഷണല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിനയാനിതരായിരിക്കണം, മുതവാദ എന്നാണ്. അതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണം, തവാദു, വിനയം. തകബ്ബുർ അതൊരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുഹ്ഷറുൽ മുതകബ്ബിറൂൻ യൗമൽ ഖിയാമ അംസാലു ദർ ഫീ സുവരി റിജാൽ യഗ്ഷാഹുമു ദുല്ലു മിൻ കുല്ലി മകാൻ. അഹങ്കാരികൾ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അംസാലു ദർ, ചെറിയ ഉറുമ്പിന്റെ കോലത്തിൽ. ഫീ സുവരി റിജാൽ, ആളുകളുടെ രൂപത്തിൽ, മനുഷ്യന്മാരുടെ കോലം തന്നെയാണ് പക്ഷേ ഉറുമ്പിന്റെ വലിപ്പത്തിൽ. അഹങ്കാരികൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. യഖ്ഷാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ, അപമാനം, മാനക്കേട് അവരെ എല്ലാ ഭാഗത്തു നിന്നും പൊതിയും എന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു ഫയുസഖൂന ഇലാ സിജ്നിൻ ഫീ ജഹന്നം യുസമ്മ ബൂലസ്. ബൂലസ് എന്ന് പേരുള്ള നരകത്തിലെ ഒരു ജയിലിലേക്ക് ഈ അഹങ്കാരികൾ നയിക്കപ്പെടും. തഅലൂഹും നൂറുൽ അന്യാർ യുസ്ഖൂന മിൻ ഉസാറത്തി അഹ്ലിന്നാർ ത്വീനത്തൽ ഖബാൽ. ഈ അഹങ്കാരികൾ ബൂലസ് എന്ന് പറയുന്ന നരകത്തിലെ ജയിലിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ തീ നാളങ്ങൾ അവരെ പൊതിയും. നരകവാസികളുടെ തീനത്തുൽ ഖബാൽ അവർ കുടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. ഔദുബില്ലാ. നരകവാസികളുടെ ഉസാറത്ത് എന്ന് പറഞ്ഞാൽ അതാണ് തീനത്തുൽ ഖബാൽ. എന്താ ഇതിന്റെ പ്രത്യേകത? അത് നരകവാസികൾക്ക് ചൂടേറ്റ് വ്രണമേറ്റ് അവരുടെ വ്രണങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദ്രവാണ്. ഔദുബില്ലാ. ഈ ചോരയും ചിലയൊക്കെ കലർന്നത് അതാണത്. അത് ഇവരെ കുടിപ്പിക്കുന്നതാണ്, ആരെ? ഈ അഹങ്കാരികളെ. കാരണം എന്താ? അവർക്ക് നിന്ദ്യതയാണ് അവിടെ സമ്മാനം. ഇവിടെ നിഗളിച്ചതിന് അവിടെ അപമാനം. അത് ഈ രീതിയിൽ നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പിന്നെ അൽ മുത്തക്കബ്ബിർ എന്നുള്ളത് അല്ലാന്റെ പേരാണ്. ആ പേര് തേടുന്നതായ വിശേഷണം അത് ആർക്കുള്ളതാണ്? അത് അല്ലാഹുവിനുള്ളതാണ്. അത് പടപ്പുകൾക്ക് ഒരിക്കലും പാടുള്ളതല്ല. പടപ്പുകളിൽ ശ്രേഷ്ഠനായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലം തങ്ങളുടെ സ്വഭാവം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, ഇതര പ്രവാചകന്മാരുടെ സ്വഭാവം. ഞാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ. ഇപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മദ്യൻ ദേശത്തിൽ നിന്ന് ഈജിപ്തിലേക്ക് മടങ്ങുന്നുണ്ടല്ലോ, കുടുംബത്തെയും കൊണ്ട് മടങ്ങുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഈജിപ്തിലായിരുന്നു. ഫിറാവിനും കൂട്ടരും വധിക്കും എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഓടിയതാണ്. എവിടേക്ക് ഓടിയത്? മദ്യനിലേക്ക് ഓടി. എന്നിട്ട് മദ്യനിൽ വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ച് കുടുംബമായി. ചരിത്രം വിശാലമാണ്. എന്നിട്ട് അദ്ദേഹം വിവാഹം ഒക്കെ കഴിച്ച് തന്റെ കുടുംബത്തെയും കൊണ്ട് വീണ്ടും ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. എയിലേ മടങ്ങുന്നത് സൈനായിലൂടെയാണ് മടങ്ങുന്നത്. എവിടേക്ക്? ഈജിപ്തിലേക്ക്. ജബൽതൂർ, തൂർ പർവ്വതത്തിന്റെ ചെരുവിലൂടെയാണ് മടങ്ങുന്നത്. ഈ സമയത്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ആര് വിളിക്കുന്നത്? അള്ളാഹു വിളിക്കുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെളിച്ചം കാണാണ്, തീ കാണാണ്. അപ്പൊ കുടുംബത്തോട് പറയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ ആ തീ കാണുന്നിടത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് ആ വെളിച്ചത്തിന് നേരെ തീയിന് നേരെ പോയി. അവിടെ എത്തിയപ്പോ എന്താ, അവിടെ എത്തിയപ്പോ ഫലമ്മ അതാഹ നൂദിയ യാ മൂസ ഇന്നി അന റബ്ബുക് ഫഖ്ലഅ അലൈക് ഇന്നക അൻത ബിൽവാദിൽ മുഖദ്ദസ് തുവ. ആ തീയിന്റെ അടുക്കലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോ ഫലമ്മ അതാഹ നൂദിയ യാ മൂസ മൂസ എന്ന് വിളിക്കപ്പെട്ടു വിളിക്കപ്പെട്ടു. എന്നിട്ട് എന്താ പറയണത്? അവിടെ നിന്നുള്ള ശബ്ദം ഇന്നി അന റബ്ബുക് മൂസ, ഞാൻ നിന്റെ റബ്ബാണ്, റബ്ബാണ്, അല്ലാഹുവാണ്. ഫഖ്ലഅ അലൈക് ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവ, നിങ്ങൾ വിശുദ്ധ താഴ്വരയിലാണ്, തുവ താഴ്വരയിലാണ്, അതുകൊണ്ട് ചെരിപ്പ് അഴിച്ചു വെക്കൂ, ചെരിപ്പുകൾ അഴിച്ചു വെക്കൂ എന്ന് ആര് പറയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് പറയാണ്. മാത്രമല്ല അള്ളാഹു പറയാണ് വ അനഖ്തർതുക് ഫസ്തമിഉ ലിമാ യൂഹാ, വ അനഖ്തർതുക് മൂസ നിങ്ങളെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു, ഫസ്തമിഉ ലിമാ യൂഹാ അതുകൊണ്ട് വഹയ് നൽകപ്പെടുന്നതിന് കാത് കൊടുക്കാൻ, സാഗൂതം അത് കേൾക്കാൻ ശ്രവിക്കാൻ അള്ളാഹു കൽപ്പിക്കാണ്. ആരോട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട്. മൂസയെ വിളിച്ച്, മൂസ എന്ന് വിളിച്ച് അള്ളാഹു തന്നെ പരിചയപ്പെടുത്താണ്, ഞാൻ നിന്റെ റബ്ബാണ്, വിശുദ്ധ താഴ്വരയിലാണ് നിങ്ങളുള്ളത്, ചെരുപ്പഴിച്ചു വെച്ച് നിൽക്കാൻ പറയാണ്. എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു തെരഞ്ഞെടുത്തിരിക്കുന്നു? റിസാലത്തിന്, നുബുവത്തിന്, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം അത് കൈമാറാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാ പറയുന്നത്. വഹ്യ് കേൾക്കാൻ പറയാണ്, എന്നിട്ട് വഹ്യ് കൊടുക്കാണ്, ഞാനാകുന്നു ഇലാഹ്, അതുകൊണ്ട് എന്നെ ആരാധിക്കണം, നമസ്കാരം നിലനിർത്തണം എന്നിട്ടുള്ള വഹ്യാണ് അല്ലേ. ഈ നോക്കി നിങ്ങൾ എത്ര വലിയ സ്ഥാനാണത്, എത്ര വലിയ സ്ഥാനാണത്. അള്ളാഹു തന്നിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, അള്ളാഹു വിളിച്ച്, അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു ഒരു മലക്ക് വരെ മധ്യത്തിൽ മധ്യസ്ഥനായിട്ടില്ല, നേരിട്ട് പറഞ്ഞ്. അതാണ് വക്കല്ലം അള്ളാഹു മൂസ തക്ലീമ. അപ്പൊ എത്ര ഊറ്റത്തിലാണ്, എത്ര മികവിലാണ് ആരുള്ളത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അതാണ് നമ്മുടെ വിഷയം. വമാ തിൽക ബി യമീനിക യാ മൂസ, മൂസ നിങ്ങളുടെ കയ്യിലുള്ളത്, വലം കയ്യിലുള്ളത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ്? ഖാല ഹിയ അസായ അതവക്കഉ അലൈഹ വ അഹുശ്ശു ബിഹ അല ഗനമി വലിയ ഫീഹ മആരിബ് ഉഖ്ര. നിങ്ങളുടെ വലങ്കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് അതിന്റെ വടിയാണ്. അതവക്കഉ അലൈഹ, ഞാൻ അതിൽ ഊന്നിപ്പിടി, ഊന്നും നടക്കുമ്പോ ഊന്നി നടക്കും. വ അഹുശ്ശു ബിഹ അല ഗനമി, ആടുകൾ മേക്കുന്ന ഇടയനാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ആടുകൾക്ക് ഇല കൊഴിച്ചു കൊടുക്കും, എനിക്കതിൽ വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. എപ്പോഴാ ഇത് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിലേക്ക് അടുപ്പിച്ച്, അള്ളാഹു വിളിച്ച് ആദരിച്ച് ബഹുമാനിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തി. നോക്കി നിങ്ങൾ, ജാടല്ല, മനസ്സിലല്ലേ, ഈ ഒരു പദവി കിട്ടിയെന്നതിന്റെ പേരിൽ ഒരു പൊങ്ങച്ചല്ല. കയ്യിൽ എന്തെന്ന് ചോദിച്ചപ്പോ ഇതിപ്പോ ഞാൻ ആട് നോക്കുന്ന ഒരാളാണ്, എന്റെ അതിന്റെ വടിയാണ് എന്നൊക്കെ പറഞ്ഞ അതൊരു കുറച്ചിലല്ലേ, ഒരു തോന്നലില്ല. അങ്ങനെയല്ല, ഇന്ന് അല്പന ഐശ്വര്യം കിട്ടിയാൽ പാതിരാത്രിയും കൊടയോടുന്നൊരു ചെല്ലുണ്ട്, അല്പന ഐശ്വര്യം കിട്ടിയാൽ പാതിരാത്രിയും കൊടയോടുന്നൊരു ചെല്ലുണ്ട്. പല മനുഷ്യന്മാരും അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ മനുഷ്യന്മാർക്ക് അയാൾ ഏ അരികത്ത് കൂടി വയ്യെടുക്കാൻ പറ്റൂല. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകൻ, ആ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായ സ്ഥാനം, അള്ളാഹു അരുളിയതായ ആദരവ് ഇതൊക്കെ കിട്ടിയിട്ടും ആ പ്രവാചകനോട് കയ്യിൽ എന്തെന്ന് ചോദിച്ചപ്പോ കൃത്രിമല്ലാത്ത മറുപടിയാണ്, വിനയത്തിന്റെ വർത്താനാണ്, ഇതിന്റെ വടിയാണ്, അതിന്റെ ധർമ്മം, ഞാൻ ഇത് നടക്കുമ്പോൾ ഊന്നിക്കുത്തി നടക്കും, ഇതുകൊണ്ട് ഞാൻ ആടുകൾക്ക് ഇല കൊഴിച്ചു കൊടുക്കും. കണ്ട ആ ഒരു സാധാരണത്വം, കൃത്രിമത്തല്ലാത്ത ആ ഒരു വിനയത്വം, ഇതാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറഞ്ഞു മാത്രം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ, തങ്ങൾ എത്ര തികഞ്ഞ വ്യക്തിത്വമാണ്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അനു പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വാഫഹു റജുലുൻ ലാ യൻസിഉ യദഹു മിയ യദിഹി ഹത്താ യകൂന റജുലു യൻസിഉ. നിസ്ലാസലമ തങ്ങൾ ഒരാൾക്ക് ഹസ്തദാനം ചെയ്താൽ, ഷെയ്ഖന്റെ ചെയ്താലുണ്ടല്ലോ, ഒരാൾ കൈയ്യെടുത്തിട്ടുണ്ടെങ്കിൽ റസൂലിനെ കൈയ്യെടുക്കും, എന്നിട്ട് ഹസ്തദാനം ചെയ്യും. അനസ് റളിയല്ലാഹു പറയാണ്, റസൂൽ ഒരിക്കലും കൈ വലിക്കൂല ആദ്യം, പിന്നെയോ ആ വ്യക്തി കൈ വലിച്ചു പോകുമ്പോൾ റസൂൽ അങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അതെന്താണ് അറിയിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ വിനയാണ്. മക്കം ഫത്ഹായി, മക്കം ഫത്ഹായപ്പോ റസൂൽ തങ്ങൾ എത്ര വിജയശ്രീലാളിതനാണ്, വിജയശ്രീലാളിതനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ്? മക്കവും മക്കയിലെ ശത്രുക്കളൊക്കെ റസൂലുള്ളാഹിന്റെ ചെൽപ്പടിയിൽ ആജ്ഞയ്ക്ക് കീഴിൽ വന്ന ആ ഒരു സാഹചര്യത്തിൽ റസൂലിനെ മക്കയിലേക്ക് പ്രവേശിച്ചപ്പോ നമ്ര ശിരസ്കനായി തന്റെ ഒട്ടകപ്പുറത്ത് മക്കയിലേക്ക് പ്രവേശിക്കാൻ സഹാബത്ത് പറയുന്ന തിരുനബിയുടെ താടി ഒട്ടകത്തിന്റെ പുറത്ത് കുത്തിയിരുന്നു എന്നാണ്. അത്രമാത്രം തലയാത്തിയിട്ട് റസൂൽ നിന്ന് പ്രവേശിക്കുന്നത്, വിനയം. മാത്രമല്ല ആ മക്കം ഫത്ഹായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതനായി മക്കയിൽ നിന്ന ആ സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് സംസാരിച്ചത് ഹദീസിൽ കാണാം. എന്താ അബൂ മസ്ഊദ് അൻസാരി പറയാണ്, അത്തൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫകല്ലമ, ഒരു വ്യക്തി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് സംസാരിച്ചു. ഫജഅല തുർഅദു ഫറായിസുഹു, ആ മനുഷ്യന്റെ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഭാഗങ്ങളൊക്കെ അത് വിറക്കുകയാണ്, വിറക്കുകയാണ്. എന്തിനാ വിറക്കുന്നത്? ആരോടെ ഈ സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലേ. അപ്പൊ വിറച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, ഹവ്വിൻ അലൈക്, ഹവ്വിൻ അലൈക്, ഫൈനി ലസ്തു ബിമലികിൻ, ഇന്നമാ അന ബിനു ഉംറത്തിൻ തഅ്കുലുൽ ഖദീദ്, ഞാനൊരു രാജാവൊന്നുമല്ല, പിന്നെയോ ഖദീദ് തിന്നിരുന്ന ഒരു പെണ്ണിന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ വിറക്കണ്? ഖദീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖദീദ് എന്ന് പറഞ്ഞാൽ മാംസം അത് മുറിച്ച് ഉപ്പ് തേച്ചിട്ട് ഉണക്കി വെക്കും. പണ്ട് അറബികൾ മാംസം അത് മുറിച്ചിട്ട് എന്ത് ചെയ്യും? ഉപ്പ് തേച്ചിട്ട് ചൂടിൽ വെയിലത്ത് ഉണക്കി വെക്കും, എന്നിട്ട് പിന്നീട് അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ട്, മനസ്സിലായില്ലേ? അതിനാണ് ഖദീദ് എന്ന് പറയാ. ഖദീദ് തിന്ന് ജീവിച്ച ഒരു പെണ്ണിന്റെ മകനാണ് ഞാൻ. ആമിന ബിന്ത് ബഹ്വിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വിറക്കണത് സുഹൃത്തെ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ചോദിച്ചു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു തവാദുൾ വിനയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഒരു ഹദീസ്, സഹീഹായ ഹദീസ്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിന്റെ പ്രത്യേകത പറയണം. തിരുനബിയുടെ ആ വിനയം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം ഖുറത്ത് ബിൻ ഇയാസ് റളിയല്ലാഹു തആല അനു പറയാണ്, കാന നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ യജ്ലിസു ഇലൈഹി നഫറു മിൻ അസ്ഹാബി, റസൂലുള്ളാഹി സദസ്സിൽ ഇരുന്നാൽ അനുചരന്മാരൊക്കെ വന്നിട്ടിരിക്കും, അടുത്തിരിക്കും. എന്നിട്ട് പറയാണ്, വഫീഹിം റജുലുൻ ലഹു ഇബ്നുൻ സഗീർ യാതീഹി മിൻ ഖൽഫി ദഹരിഹി ഫയഖീദുഹു ബൈന യദൈ, റസൂലിന്റെ അടുത്ത് വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാൾക്കൊരു മകനും ഉണ്ടായിരുന്നു. ആ മകൻ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ മനുഷ്യൻ വന്നിരിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ബാക്കിലൂടെ വരും, മുതുകിലൂടെ വരും, എന്നിട്ട് പുറത്തുകൂടെ എങ്ങനെ വരും. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്യും? കുട്ടീനെ എങ്ങനെ പൊക്കിയെടുത്തിട്ട് മുന്നിൽ അവിടെ വെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ് ഇയാൾ ഇരിക്കുന്നത്, ഇയാളുടെ മടിയിൽ വെക്കും. നബിസ്വല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അസ്വാരസ്യമല്ല, ഒരു പ്രശ്നമല്ല, എന്താ എന്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ ഗോഷ്ഠി എന്നുള്ളത് ചോദിക്കുന്നില്ല. പിന്നെയോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിന്റെ പ്രത്യേകത. എന്നിട്ട് ഹദീസിൽ കാണാം, ഈ കുട്ടി മരിച്ചു, കുട്ടി മരിച്ചു. അപ്പൊ സഹാബി പറയാണ്, ഫഹലക ഫംതന അർറജുലു അൻ യഹ്ദുറൽ ഹൽഖ ലിദിക്രി ഇബ്നിഹി, പിന്നെ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഈ മനുഷ്യൻ വരൂല. കുട്ടി മരിച്ചപ്പോ ഈ മനുഷ്യൻ വരൂല. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടിന് ഓർമ്മ വരും, അതാണ് കാരണം. അപ്പൊ ഇത് സ്ഥിരം പല്ലവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിരിക്കും, കുട്ടി ഉണ്ടാവും. കുട്ടി എന്ത് ചെയ്യും? റസൂലുള്ളാഹിന്റെ അല്ല വിനീ വ്യക്തി ഈ പിതാവിന്റെ പിന്നിലൂടെ വന്നിട്ട് ഇങ്ങനെ പുറം കയറും, പുറത്ത് ഇങ്ങനെ കയറും. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? പൊക്കിയെടുത്തിട്ട് റസൂൽ അവിടെ മുന്നിൽ വെക്കും, അയാളുടെ മടിയിൽ വെക്കും. ഇതൊരു പതിവാണ്. കുട്ടി മരിച്ചപ്പോ പിന്നെ ഇയാൾ സദസ്സിലേക്ക് വരൂല. കാരണം എന്താ? ഈ കുട്ടീനെ ഓർത്തു പോകുമോ എന്നുള്ളത് കൊണ്ട്. അപ്പൊ അയാളുടെ തിരുനബിയുടെ സദസ്സിൽ ഇതൊരു പതിവായിരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ റസൂലുള്ളാഹി ഇയാളെ കാണാനല്ല കുറെ ആയിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാലില അറ ഫുലാനൻ, ഇന്നൊരാൾ എപ്പോഴും നമ്മളെ സദസ്സിൽ വരലുണ്ടല്ലോ, എന്തേ ഇപ്പൊ അയാളെ കാണാത്ത? അപ്പൊ പറഞ്ഞു, യാ റസൂലുള്ളാഹ, ബുനയ്യുല്ലദീ റഅയ്തഹു ഹലക, നിങ്ങൾ കണ്ടിരുന്നത് അയാളുടെ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി മരിച്ചിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു, അപ്പൊ കുട്ടി മരിച്ചിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ അയാൾക്ക് അനുശോചന അറിയിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയാണ്, യാ ഫുലാൻ, അയ്യുമാ കാന അഹബ്ബ ഇലൈക, അൻ തമത്താ ബിഹി ഉംറക ഔ ലാ തതി ഗദൻ ഇല്ലാ ബാബി മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജതഹു ഖദ് സബഖക ഇലൈഹി യഫ്തഹു ലക. ആ വാപ്പാനോട്, കുട്ടി മരിച്ച അയാളോട് റസൂലുള്ള പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ പറയണം. രണ്ട് കാര്യം ഞാൻ പറയാം. അതിൽ ഏതാ ഇഷ്ടമുള്ളത് നിങ്ങളിപ്പോ എന്നോട് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാപ്പാനോട് പറയണം, ഒന്നെന്താ, ആ കുട്ടി നിങ്ങളോടൊത്ത് ജീവിച്ച് പുരുഷായുസ് കുട്ടിനെ കണ്ട് കൺകുളിർത്ത് ജീവിക്കലാണോ അതല്ല? ഒന്നുകിൽ അത്, അല്ലെങ്കിൽ നാളെ പരലോകത്ത് ആ കുട്ടി നിങ്ങളെ മുൻകടന്ന് സ്വർഗ കവാടത്തിലെത്തിയിട്ട് സ്വർഗ കവാടം നിങ്ങൾക്ക് തുറന്നു തരലാണോ ഉത്തമം? ഒന്നുകിൽ കുട്ടിനോടൊത്ത് ദുനിയാവിൽ ജീവിച്ചു കഴിയാം, മരിക്കോളാം സുഖമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മുൻകടന്ന് കുട്ടി പരലോകത്തെത്തും സ്വർഗവാതിലിൽ. നിങ്ങൾ പരലോകത്തെത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടി നിങ്ങൾക്ക് സ്വർഗവാതിൽ തുറന്നു തരും. ഇതിൽ രണ്ടിലേതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് അയാളോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, യാ നബി അല്ലാ, ബലി യസ്ബിഖുനി ഇലാ ബാബിൽ ജന്നതി ഫയഫ്തഹുഹാ ലീ ലഹു അഹബ്ബു ഇലൈ, എന്നെ മുൻകടന്ന് സ്വർഗ കവാടത്തിലെത്തിയിട്ട് എനിക്ക് സ്വർഗ കവാടം എന്റെ മകൻ തുറന്നു തരലാണ് എനിക്ക് ഏറെ ഇഷ്ടമായത് എന്ന് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ, ഫദാകലക്, എങ്കിൽ വിഷമിക്കണ്ട, ഫദാകലക്, അത് നിനക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ, നിന്റെ മകൻ, നിങ്ങളുടെ മകൻ നിങ്ങളെ മുൻകടന്ന് പരലോകത്തെത്തി, നാളെ നിങ്ങൾ പരലോക കോടതിക്കപ്പുറം സ്വർഗ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് സ്വർഗം തുറന്നു തരാൻ അവിടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് സുവിശേഷം അറിയിച്ചു, സന്തോഷ വാർത്ത അറിയിച്ചു, ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നാണ് യാ റസൂലുള്ളാഹി, അലഹു ഖാസ അം ലികുല്ലിന, ഇത് ആ മനുഷ്യന് മാത്രം പ്രത്യേകമാണോ അതല്ല ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബല്ലി കുല്ലിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തവാദു വിനയാണ്. തകബ്ബുർ, അഹങ്കാരമില്ലാത്ത പ്രവാചകനായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രവാചക സവിധത്തിൽ അരങ്ങേറിയ ചരിത്രങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. അവിടെ വാപ്പാരി വരുന്ന, കുട്ടികൾ വരുന്ന, അവിടെ സാധാരണക്കാർ വരുന്ന, എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിയിരിക്കുന്നു. കുട്ടികൾ വന്ന് ഉപ്പാരുടെ പുറത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവർ കുട്ടികളെടുത്ത് മടിയിൽ വെക്കണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവാണ്, പക്ഷേ ഒരുവിധ അസ്വാരസ്യവും ഒരുവിധ നീരസവും ഒരുവിധ വിമ്മിഷ്ടവും ആ മുഖത്ത് പ്രകടമായിരുന്നില്ല എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. മനസ്സിലല്ലേ? അത് നമ്മളോട് വിളിച്ചറിയിക്കുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ആ നല്ല മനസ്സും വിനയാന്വിതമായ വ്യക്തിത്വവുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യപ്പെട്ട്, അപ്പോ ഒരു പെൺകൊടിയുടെ വർത്തമാനം, ഖലീഫയാകുന്ന ഇന്നലെ വരെ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ആടിനെ കറന്നു തരാൻ അബൂബക്കർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഖലീഫയായി, ഇനി അബൂബക്കറിനെ കിട്ടൂല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഇതെന്താ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാനെ കുറിച്ചായി പറയുന്നത്. അബൂബക്കറിൽ നിന്ന് തന്നെ ഖലീഫയാക്കി നിശ്ചയിച്ചു. ഖലീഫയാക്കിയിട്ട് നിശ്ചയിച്ചപ്പോ മദീനയിൽ ഒരു പെൺകൊടിയുടെ വർത്താനാണ്, ആ വീട്ടിൽ ആണുങ്ങളില്ല, ആ വീട്ടിൽ ഗൃഹനാഥനില്ല, അതുകൊണ്ട് തന്നെ പാല് കറക്കാൻ അവിടെ ആളില്ല. ഖലീഫയാകപ്പെട്ട പറയുകയാണെങ്കിൽ, അബൂബക്കർ ഖലീഫയായി, ഇനി നമുക്ക് പാല് കറന്നുതരാൻ വരൂല, ഖലീഫയല്ലേ. ഇത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് പാല് കറന്നു തരും. അധികാരം കിട്ടി, ഖിലാഫത്ത് ലഭിച്ചു, അത് എന്റെ സ്വഭാവത്തെ മാറ്റം വരുത്താതിരിക്കട്ടെ. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് ആ പെൺകൊടിയെ ആശ്വസിപ്പിച്ചത് എന്ന്. ഇസ്ലാമിക ചരിത്രം ഈ വിഷയത്തിൽ ധന്യമാണ്. വളരെ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അറിയിക്കുന്നത് ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അയാൾ മുതവാദിയാണ്, വിനയാനിതനായിരിക്കണം. ഒരിക്കലും മുതക്കബിർ, അഹങ്കാരിയാകാൻ പാടുള്ളതല്ല. അൽ മുതക്കബിർ എന്ന നാമം അത് അള്ളാഹുവിന്റെ നാമം. അതിന്റെ വിശേഷണം അത് അള്ളാഹുവിനുള്ള വിശേഷണമാണ്. മഹത്വം നടിക്കേണ്ടതും വലിപ്പം നടിക്കേണ്ടതും അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അത് അവന്റെ പ്രത്യേകതയാണ്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മഹൽ ഗുണമാണ്, പരിപൂർണതയാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത് ദുർഗുണമാണ്, അത് പടപ്പുകൾക്ക് മോശമായ വിശേഷണവുമാണ്. പടപ്പുകൾ ആ രോഗം പിടിപെട്ടവരാണ് എങ്കിൽ അവരുടെ നടുവൊടിയുകയും അവർ നിലം പരിശാവുകയും ചെയ്യുന്ന ഒരു നാളെ വിദൂരല്ല. ചരിത്രം അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കുറേ പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ അത് വായിക്കുകയും തിരുചരിതങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ ഓതുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച ഇൻഷാല്ലാ അള്ളാഹുവിന്റെ മറ്റൊരു മഹൽ നാമം നമ്മൾ ഇവിടെ മനസ്സിലാക്കും. അതിന്റെ വിധികൾ അതേപോലെ തന്നെ ഇതുമല്ല ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്തെ കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു മജ്ലിസിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മനസ്സിന്റെ നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സഫലീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളീ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂട്ടത്തിൽ കടമുള്ളവരുടെ കടങ്ങളെ വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇടകളിൽ, മക്കളിൽ നമുക്കെല്ലാം ഇഹത്തിലും പരത്തിലും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ വർദ്ധിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും നമ്മയും ആദരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും നമ്മയും ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിന്റെ ഉന്നതകളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.